The editorial. രണ്ടായിരത്തി 24 December 19 വ്യാഴം 1200 ധനു 4 ദീപിക എഡിറ്റോറിയൽ. നിയമസഭയിൽ തൂക്കണം എൽദോസിന്റെ നക്ഷത്രം. കഴിഞ്ഞ ദിവസം കോതമംഗലം കുട്ടമ്പുഴയിൽ ആന ചവിട്ടിക്കൊന്ന എൽദോസിന്റെ സഞ്ചിയിൽ ഒരു നക്ഷത്രവും ക്രിസ്മസ് കേക്കും ഉണ്ടായിരുന്നു. രക്തതാരകം സെക്രട്ടേറിയറ്റിൽ തൂക്കണം. കേക്ക് മുറിച്ച് മന്ത്രിമാർക്കും MLA മാർക്കും കൊടുക്കണം. ബാക്കിയുള്ളത് മനുഷ്യർക്ക് മരണവാറണ്ടായി മാറിയ 1971 വനം വന്യജീവി സംരക്ഷണ നിയമത്തിന് ഒരു പോറല് പോലും ഏൽക്കാതെ സംരക്ഷിക്കുന്ന പാർലമെന്റിൽ വിളമ്പട്ടെ. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുട്ടമ്പുഴ ഉരുളൻ തണ്ണിയിൽ എൽദോസ് വർഗീസ് കൊല്ലപ്പെട്ടത്. എറണാകുളത്ത് സെക്യൂരിറ്റി ജീവനക്കാരനായ അദ്ദേഹം 8 മണിയോടെ ഉരുളൻ തണ്ണിയിൽ KSRTC ബസ്സിൽ നിന്നിറങ്ങി വീട്ടിലേക്കുള്ള വെളിച്ചമില്ലാത്ത വഴിയിലൂടെ 1.5 കിലോമീറ്റർ നടന്നപ്പോഴേക്കും ആനയുടെ മുന്നിൽപ്പെട്ടു. കുത്തിയും ചവിട്ടിയും വലിച്ചെറിഞ്ഞും ആന എൽദോസിനെ കൊന്നു. മൃതദേഹം തിരിച്ചറിയാൻ പോലും വയ്യാത്തത്ര തകർക്കപ്പെട്ടിരുന്നു. കൃഷിയെല്ലാം വന്യജീവികൾ നശിപ്പിക്കുന്നതിനാൽ ഉപജീവനം തേടിയാണ് അയാൾ സെക്യൂരിറ്റി ജീവനക്കാരനായത്. 1 മാസത്തിന് ശേഷമാണ് 10 ദിവസത്തെ അവധിയെടുത്ത് എൽദോസ് വീട്ടിലേക്ക് പുറപ്പെട്ടത്. ആന ആരെയോ ചവിട്ടിക്കൊന്നെന്ന് അറിഞ്ഞപ്പോഴും വർഗീസ് കരുതിയില്ല അത് തന്റെ മകനായിരിക്കുമെന്ന്. ക്രിസ്മസ് സമ്മാനങ്ങളുമായി അപ്രതീക്ഷിതമായി വീട്ടിലെത്തി അപ്പനെയും അമ്മയും സഹോദരിയെയും അമ്പരിപ്പിക്കാനുള്ള ആ യാത്ര പൂർത്തിയായില്ല. മൃതദേഹത്തിനടുത്തുനിന്ന് നാട്ടുകാരെടുത്ത് വീട്ടിലേൽപ്പിച്ച സഞ്ചിയിൽ പച്ചക്കറി കൂടാതെ ഒരു നക്ഷത്രവും ക്രിസ്മസ് കേക്കും പ്രിയപ്പെട്ടവർക്കുള്ള സമ്മാനങ്ങളും ഉണ്ടായിരുന്നു. ആ നക്ഷത്രം ഇനി എവിടെ തൂക്കും? ആ ക്രിസ്മസ് കേക്കിൽ നിന്ന് ഒരു കഷ്ണമെങ്കിലും അവർക്ക് രുചിക്കാനാകുമോ? എൽദോസിനും അയാളെ പോലെ 100 കണക്കിന് മനുഷ്യർക്കും കൊലച്ചോർ ഒരുക്കിയ ഭരണകൂടങ്ങൾക്ക് കൊടുക്കണം ആ പാവപ്പെട്ടവന്റെ നഷ്ടസ്വപ്നങ്ങളുടെ സഞ്ചി. വനം മന്ത്രി AK ശശീന്ദ്രൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിയമസഭയിൽ വെച്ച കണക്കനുസരിച്ച് 1 പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ 2016-23 ഇടയിൽ 8 വർഷത്തിനിടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളിൽ 909 പേരാണ് കൊല്ലപ്പെട്ടത്. ഇക്കൊല്ലത്തെ കണക്ക് വരുന്നതേയുള്ളൂ. 8 വർഷത്തിനിടെ 55,839 വന്യജീവി ആക്രമണങ്ങളും ഉണ്ടായി. 7,492 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പലരുടെയും ജീവിതം പൂർണ്ണമായും കിടക്കയിലാണ്. 909 പേർ കൊല്ലപ്പെട്ടെങ്കിലും നഷ്ടപരിഹാരം ലഭിച്ചത് 706 പേർക്ക് മാത്രമാണ്. 1,000 കണക്കിന് ഏക്കറിലെ കൃഷി വന്യജീവികൾ നശിപ്പിച്ചു. കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 2021 മുതൽ 2024 ജൂലൈ വരെ 3.5 വർഷത്തിനുള്ളിൽ മാത്രം 1,844 വളർത്തുമൃഗങ്ങളെ വന്യജീവികൾ കൊന്നുതിന്നു. 20,006 കൃഷിയിടങ്ങളിലെ വിളകൾ നശിപ്പിച്ചു. വീടുകളും കന്നുകാലിക്കൂടുകളും തകർന്നു. എങ്ങനെയാണ് വനാതിർത്തികളിലെ മനുഷ്യർ ഇനി ജീവിക്കേണ്ടത്? ആനയും കാട്ടുപന്നിയും കുരങ്ങുകളും മലയെണ്ണാനും നശിപ്പിക്കുന്ന കൃഷിയിടങ്ങളിൽ ഇനി എന്തിനാണ് കർഷകർ കൃഷി ഇറക്കേണ്ടത്? വില തന്ന് ഞങ്ങളുടെ കൃഷിയിടങ്ങൾ ഏറ്റെടുത്തുകൊള്ളൂ എന്നാണ് എൽദോസിന്റെ നാട്ടുകാർ ഉൾപ്പെടെ കേരളത്തിലെ നിരവധി കർഷകർ വനം വകുപ്പിനോട് പറയുന്നത്. അതെ, വനം വകുപ്പിന്റെ ദുഷ്ടലാക്ക് ലക്ഷ്യം കാണുകയാണ്. ജനത്തെ കുടിയിറക്കി നാട് വനമാക്കുക. സർക്കാരുകൾ സമ്പൂർണ്ണ തോൽവിയായിരിക്കുന്നു. കേരളവും കർഷക വിരുദ്ധ സംസ്ഥാനമായി കഴിഞ്ഞു. പ്രകൃതിക്ഷോഭങ്ങളും സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും വിളകളുടെ വിലയിടിവും വളത്തിന്റെയും കീടനാശിനികളുടെയും വിലക്കയറ്റവും എല്ലാത്തിനുമുപരി വന്യജീവി ആക്രമണവും കൃഷിയെ ഏതാണ്ട് അസാധ്യമാക്കിയിരിക്കുന്നു. 2014-16 മുമ്പ് എല്ലാം ശുഭമായിരുന്നു എന്നല്ല. അതിനു മുമ്പുണ്ടായിരുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരിക്കേൽപ്പിച്ച കാർഷിക മേഖലയ്ക്ക് നിങ്ങൾ ശവക്കുഴിയെടുത്തിരിക്കുന്നു. മനുഷ്യർ സ്വന്തം നിലയിൽ ജാഗ്രത പുലർത്തുന്നതുകൊണ്ടാണ് വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് മരണസംഖ്യ വാനോളം ഉയരാത്തത്. പലയിടത്തും കുട്ടികളെ മാതാപിതാക്കൾ സ്കൂളിൽ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയുമാണ്. സന്ധ്യമയങ്ങിയാൽ ആളുകൾ പുറത്തിറങ്ങുന്നില്ല. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ നുണയാണ് മനുഷ്യ വന്യജീവി സംഘർഷമെന്നത്. എൽദോസും ദിവസങ്ങൾക്ക് മുമ്പ് വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനിടെ തൃശൂരിൽ ആന ചവിട്ടിക്കുന്ന ആദിവാസി സ്ത്രീ മീനാക്ഷിയുമൊക്കെ ആനയോട് എത്ര ബലപ്രയോഗമാണ് നടത്തിയത്. വന്യജീവികൾ കൊല്ലുന്നതിലേറെയും സ്വന്തം ആവാസ കേന്ദ്രങ്ങളിൽ കഴിയുന്ന മനുഷ്യരെയാണ്. ഇതിനൊരു പരിഹാരമില്ലേ? ഉണ്ട്. ലോകത്തെ പരിഷ്കൃത രാജ്യങ്ങളെല്ലാം പെറ്റുപെരുകി നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ നായാടാനും ഭക്ഷിക്കാനും മനുഷ്യർക്ക് അധികാരം കൊടുക്കും. മറ്റൊരു പോംവഴിയുമില്ല. ഇന്ത്യയിൽ 1971 പാസാക്കിയ ഒരു വനം വന്യജീവി നിയമമുണ്ട്. എത്ര മനുഷ്യരെ കൊന്നാലും വന്യജീവിയെ കൊല്ലാൻ 100 നടപടിക്രമങ്ങളാണ്. അത് അന്നത്തെ സാഹചര്യത്തിൽ രൂപപ്പെടുത്തിയതാണെന്നതും കാലാനുസൃതമായി മാറ്റേണ്ടതാണെന്നും ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലരുതെന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അവയെ കൊല്ലാനും തിന്നാനും അനുവദിക്കണമെന്നും പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിനും പറയേണ്ടി വന്നിരിക്കുന്നു. ഈ നിയമം മാറ്റാതെ തന്നെ വന്യജീവി ആക്രമണം തടയാമെന്ന കേന്ദ്ര സർക്കാരിന്റെ വായ്താരി തുടരുന്നതിനിടെ നാടാകെ ചോരപ്പുഴ ഒഴുകുകയാണ്. വല്ലപ്പോഴും ഒരു നിവേദനവും കൊടുത്ത് പ്രസ്താവനയും ഇറക്കി സംസ്ഥാന സർക്കാരും കൈമലർത്തി. സർവ്വസുരക്ഷാ സന്നാഹങ്ങളുമുള്ള തിരുവനന്തപുരത്തെയോ ഡൽഹിയിലെയോ മന്ത്രിമന്ത്രികളിലോ കോടതി വളപ്പുകളിലോ വന്യജീവികൾ എത്തില്ലല്ലോ. അവരുടെ മക്കളെ അനാഥരാക്കില്ലല്ലോ. സ്വന്തം കുടുംബങ്ങളുടെ വികൃതമാക്കപ്പെട്ട മൃതദേഹങ്ങൾ കാണേണ്ടി വരില്ലല്ലോ. പിന്നെന്തിന് നിയമം മാറ്റണം? എൽദോസിനെ കൊന്ന ആനകൾ തിങ്കളാഴ്ച വൈകിട്ട് 6:30 പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നത് പലരും കാണുകയും ഫോറസ്റ്റ് ഓഫീസിൽ വിവരമറിയിക്കുകയും ചെയ്തതാണ്. എന്ത് പ്രയോജനം? വനം വകുപ്പും മന്ത്രിയും 1961 വനനിയമം പുതുക്കി ജനജീവിതം ദുസ്സഹമാക്കുന്നതിന്റെ പണിപുരയിലാണ്. കാടിന്റെ പരിസരത്ത് കാലുകുത്തുന്നവന്റെ തലയെടുക്കാനുള്ള വകുപ്പുണ്ടാക്കുകയാണ്. കൊല്ലപ്പെട്ട എൽദോസിന് മൃതദേഹം എടുക്കാൻ അനുവദിക്കാതിരുന്ന ദുഃഖാർദ്രമായ സ്നേഹിതരോട് എറണാകുളം ജില്ലാ കളക്ടർ NSK ഉന്മേഷ് കൈകൂപ്പി അപേക്ഷിച്ചത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട എൽദോ അവർ ഇവിടെ മരിച്ചു കിടക്കുകയാണ്. അവരുടെ സഹോദരി നമ്മോട് ചോദിക്കുന്നു, മൃതദേഹം വെച്ചാണോ നിങ്ങൾ ചർച്ച നടത്തുന്നതെന്ന്. ഭയങ്കര വിഷമമുണ്ട്. ഞാൻ കൈകൂപ്പി നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഞാൻ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചുകൊള്ളാം. ആ മൃതദേഹം എടുക്കാൻ അനുവദിക്കണം. കണ്ണീർ തുടച്ചും വിങ്ങലടക്കിയും ആ മനുഷ്യർ മാറി നിന്നു. കളക്ടറുടെ പ്രതിബദ്ധതയെങ്കിലും നമ്മുടെ സർക്കാരുകൾക്കുണ്ടായിരുന്നെങ്കിൽ 1950 നെദൂര എഴുതിയതുപോലെ, വരൂ ഈ തെരുവുകളിലെ രക്തം കാണൂ, വരൂ രക്തം കാണൂ ഈ തെരുവുകളിലെ രക്തം. അതെ, പാവങ്ങൾക്ക് പണിയെടുക്കാനോ ഭക്ഷിക്കാനോ സമാധാനമായി ഉറങ്ങാനോ ആയുസത്തി മരിക്കാനോ കഴിയുന്നില്ല. അവർ കൊല്ലപ്പെടുകയാണ്. 1971 വനം വന്യജീവി നിയമങ്ങൾ നിലനിർത്തുകയും അതേസമയം വന്യജീവി ആക്രമണം തടയുമെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ, നിങ്ങൾ രമ്യഹർമ്മങ്ങളിൽ നിന്ന് പുറത്തുവരൂ, ഈ തെരുവുകളിലെ രക്തം കാണൂ. എൽദോസിന്റെയും ലക്ഷ്മിയുടെയും മറ്റായിരങ്ങളുടെയും തകർക്കപ്പെട്ട അസ്ഥികൾ കാണൂ, വലിച്ചു കീറപ്പെട്ട മാംസം കാണൂ, ഈ തെരുവുകളിലെ ചോരപ്പുഴകൾ കാണൂ.
The editorial.